2020 ജൂലൈ 19 ഞായറാഴ്ച കേരളകുമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. എന്നും പൊന്നമ്മ മലയാള സിനിമ അമ്മയായാണ് കാണുന്നത്. സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ. അമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഞാൻ ജനിച്ചത് തിരുവല്ലയിലെ കവിയൂരിലാണെങ്കിലും 9 വയസ്സുവരെ പൊൻകുന്നത്തായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. അതിൽ 2 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ്. എന്നെയും അനുജത്തിയും കുളിക്കാനായി എണ്ണയൊക്കെ തേച്ച് കിണറ്റിന്റെ കരയിൽ നിർത്തിയിട്ട് അമ്മ അരി വാർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. കല്ലുകളൊക്കെ ഇളകിയിരുന്ന പഴയൊരു കിണറായിരുന്നു അത്. എന്റെ അനുജത്തി കല്ലിൽ കയറിയിരുന്ന് കളിക്കുന്നുവെന്നും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് കല്ലിളകി അവൾ കിണറിൽ വീണു. എന്റെ വിളി കേട്ട് അമ്മ ഓടി വന്നു. ഒന്നും നോക്കാതെ കിണറിലേക്ക് എടുത്തു ചാടി. അയൽക്കാരാണ് അവസാനം അമ്മയും അനുജത്തിയും രക്ഷിച്ചത്. എന്നെ കൊച്ചെ എന്നാണ് അമ്മ വിളിച്ചിരുന്നത്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്ത് കിടന്നേ മരിക്കുമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ മരിച്ച് മുകളിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മയെയും അച്ഛനെയും കാണിച്ചു തരണേയെന്ന് എന്നും വർദ്ധിക്കാറുണ്ട്. പ്രകൃതിയിലുള്ള ഒന്നിനെയും ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കരുതെന്ന് അമ്മ പറയുമായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ചുവന്ന വട്ടപ്പൊട്ടിന്റെ രഹസ്യം. എവിടെ സംഗീത കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഒരിക്കൽ അച്ഛനും ഞാനും കൂടി എം എസ് സുബ്ബലക്ഷ്മിയുടെ കച്ചേരി കേൾക്കാൻ പോയി. സ്വർണം പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീ, വൈരമാലയും സ്വർണ്ണ മൂക്കുത്തിയും ചുവന്ന വട്ടപ്പൊട്ടുമിട്ട ആ സ്ത്രീയെക്കുറിച്ച് ഓർത്ത് അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം മുതൽ മൂക്കുത്തിയും ചുവന്ന പൊട്ടും എന്റെ ജീവിതത്തിന്റെ ഭാഗമായി. സംഗീതജ്ഞ ആയിട്ടാണല്ലോ കലാജീവിതത്തിന്റെ തുടക്കം. സംഗീതം പഠിച്ചു തുടങ്ങിയത് 5-ാമത്തെ വയസ്സിലാണ്. ഒടുവിൽ പഠിച്ചത് LPR വർമ്മയുടെ അടുത്താണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. എനിക്ക് 9-ോ 10-ോ വയസ്സുള്ളപ്പോൾ തോപ്പിൽ ഭാസയും പറവൂർ ദേവരാജൻ മാസ്റ്ററും വീട്ടിൽ വന്നു. അച്ഛന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. അവർക്ക് കേൾക്കാനായി ഒരു പാട്ടുപാടാൻ അച്ഛൻ പറഞ്ഞു. തമ്പൂരൊക്കെ വെച്ച് സ്തുതി നോക്കി ഞാനൊരു കീർത്തനം ആലപിച്ചു. അവർക്ക് പാട്ടിഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പാടാനും അഭിനയിക്കാനായി അവർ എന്നെ നാടകത്തിലേക്ക് ക്ഷണിക്കുന്നത്. പാർട്ടിയിലും നാടകത്തിലും ഒക്കെ അച്ഛന് വലിയ ഭ്രമമായിരുന്നു. തുടർന്ന് KPSC, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിൽ 20 വയസ്സുവരെ അഭിനയിച്ചു. കാളിദാസ കലാകേന്ദ്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെരിലാൻഡ് പ്രൊഡക്ഷൻസിന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത്. മണ്ടോതിരിയായിട്ടാണ് അഭിനയിച്ചത്. കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് എന്റെ ആദ്യ നായകൻ. എന്തുകൊണ്ടാണ് അമ്മ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിയത്? എന്നെ അമ്മയായിട്ടല്ലാതെ മറ്റു വേഷങ്ങളിൽ കാണാൻ പ്രേക്ഷകർക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. നെഗറ്റീവ് വേഷങ്ങളിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് പലരും ഫോൺ വിളിക്കാറുണ്ട്. പിന്നെ അത്തരം വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുകയുമില്ല. എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഏതോ സംവിധായകൻ വിളിച്ച് ഒരു വില്ലത്തിയുടെ വേഷമുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പ്രേക്ഷകർ നിന്നെ അടിക്കും, അതിനുശേഷം എന്നെ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നായികയായി അഭിനയിക്കാൻ കഴിയാത്തതിൽ വിഷമമില്ലേ? ഒരിക്കലുമില്ല. എന്നെ എന്നും അമ്മയായും സഹോദരിയായും കാണാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം. ചില ഷോട്ടുകൾ എടുക്കുമ്പോൾ ശശികുമാർ സാർ പറയും, പൊന്നമ്മച്ചി ഇച്ചിരി കൂടി പോരട്ടെ എന്ന്. എനിക്ക് ഇത്രയേ വരാറുള്ളൂ സാറേ എന്ന് ഞാനപ്പോൾ പറയും. അന്നും ഇന്നും അതിഭാവുകത്വം സൃഷ്ടിക്കുന്ന അഭിനയശൈലിയോട് തീരെ താല്പര്യമില്ല. ഭർത്താവ് മണിസ്വാമിയുമായുള്ള ദാമ്പത്യ ജീവിതം തുറന്നപ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? 1965 ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. ധർമ്മയുദ്ധം, മനുഷ്യബന്ധങ്ങൾ, രാജൻ പറഞ്ഞ കഥ, ആഴി അലയാഴി തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവും സംവിധായകനുമായിരുന്നു അദ്ദേഹം. കുറച്ചു വർഷമേ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വഭാവമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു. ഒരിക്കൽ എന്നെ മർദ്ദിക്കുന്നത് മണിയമ്പലരാജു കണ്ടിട്ടുണ്ട്. എപ്പോഴും സംശയമായിരുന്നു. ഞാനുമായി അകന്ന ശേഷം ഗുരുവായൂരിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസം. ഇടയ്ക്ക് കുളിമുറിൽ വീണെന്ന് ആരോ പറഞ്ഞറിഞ്ഞാണ് ആലുവയിൽ എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം മരിച്ചിട്ട് 7 വർഷമായി. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. മരിക്കുന്നതിന് 10-15 ദിവസം മുമ്പേ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് കട്ടിലിൽ കിടന്ന് എന്നെ കയ്യാട്ടി വിളിക്കും. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. അവസാന ദിവസങ്ങളിൽ എന്തോ കുറ്റബോധം അലട്ടിയിരുന്നതായി തോന്നി. മോഹൻലാൽ എനിക്ക് കുട്ടൻ, ലാലിനെ കുട്ട എന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മോനെ പോലെയാണ്. ലാലിന്റെ കുടുംബവുമായും ഒരുപാട് അടുപ്പമുണ്ട്. ചില പൊതുപരിപാടികളൊക്കെ പോകുമ്പോൾ ചില അമ്മമാർ വന്ന് ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ എന്ന്. ഏത് മോനെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് മോഹൻലാലിന്റെ പേരാണ്.